الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي وأهل العقدة من لساني يفقه قولي آمين يا رب العالمين شيخ الإسلام محمد بن عبد الوهاب رحمه الله كتاب أصول الإيمان أنا جرندت إلى باب الوصية بكتاب الله عز وجل അള്ളാഹുവിൻ്റെ കിതാബുമായി ബന്ധപ്പെട്ട വസീയത്തുകൾ എന്ന ഭാവമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ അതിൽ മൂന്ന് ഹദീസുകൾ കൂടിയാണ് ഇനി നമ്മൾ വായിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ ഈ ബാബ് ഇവിടെ അവസാനിക്കും. ഈ കിതാബിലെ 81-ാമത്തെ ഹദീസ്. വഅൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ابن مسعود رضي الله عنه പറയാണ് خط لنا رسول الله صلى الله عليه وسلم خطا بيده رسول الله صلى الله عليه وسلم ഞങ്ങളുടെ മുമ്പിലായിക്കൊണ്ട് ഒരു വര വരച്ചു. ثم قال هذا سبيل الله എന്നിട്ട് പറഞ്ഞു ഇത് അല്ലാഹുവിന്റെ മാർഗ്ഗമാണ്. ثم خط خطوطا عن يمينه وعن شماله പിന്നെ ആ വരയുടെ വലത്തും ഇടത്തും ഒക്കെ ആയിട്ട് വേറെയും കുറെ വിരകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു. വഖാല എന്നിട്ട് പറഞ്ഞു ഹാദിഹി സുബുലുൻ ഇത് മാർഗങ്ങളാണ്, അതായത് നേർമാർഗമല്ലാത്ത മാർഗങ്ങളാണ്. അല കുല്ലി സബീലിൻ മിൻഹ ഷൈത്താനുൻ യദുഉ ഇലൈ ആ ഓരോ പാതയിലും ഓരോ ഷൈത്താൻ ഉണ്ടാകും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. വഖറ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊ വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ തീർച്ചയായിട്ടും ഇതാണ് നേരായ മാർഗം. ഫത്തബിഊ നിങ്ങൾ അതിനെ പിൻപറ്റുക. വലാ തത്തബിഉ സുബുല മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി അങ്ങനെ പിൻപറ്റിയാൽ നേരായ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കും, ഭിന്നിപ്പിച്ചു കളയും. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ ഇതാണ് നിങ്ങൾക്ക് ഉപദേശിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി. റവാഹു അഹ്മദ് വദ്ദാരിമി വന്നസായി. ഇതിന്റെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനു മുമ്പത്തെ ഹദീസിൽ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ പല രീതിയിൽ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ് പലതരത്തിലുള്ള ഭിന്നിപ്പുകൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലുണ്ടാകുമെന്ന്. ആ ഭിന്നിപ്പുകൾ ഓരോന്നും പഴച്ചു പോകുന്ന അവസ്ഥയിലേക്കും അത് നരകത്തിലേക്കും എത്തിച്ചേരുന്ന അവസ്ഥയിൽ ചില ആളുകളുടെ പ്രത്യേകം എടുത്തു പറയുകയുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഖവാരിജുകളെ പറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവർ നരകത്തിലെ നായ്ക്കളാണ്. അതായത് അവരെ ഞാൻ ഉള്ള കാലത്താണ് അവർ പുറപ്പെടുന്നതെങ്കിൽ അവരെ വധിച്ചു കളയും എന്നുള്ള നിലക്കെല്ലാം റസൂലുള്ള പരാമർശിച്ചിട്ടുണ്ട്. ഖദിരിയാക്കളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിലെ മജൂസികളാണ്, ഖദിറിനെ നിഷേധിക്കുന്നവർ ഈ ഉമ്മത്തിലെ മജൂസികളാണ് എന്ന് പരാമർശിച്ചത് കാണാൻ സാധിക്കും. അങ്ങനെ പല രീതിയിൽ പല പരാമർശങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് ഈ ഉമ്മത്ത് 72-ാം അല്ലെങ്കിൽ 73-ാം വിഭാഗങ്ങളായി ഭിന്നിക്കും, അതിൽ 72 വിഭാഗവും നരകാവകാശികളായിരിക്കും എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. ഇവിടെ ഒരു ഉപമ കാണിച്ചിട്ട് റസൂലുള്ള സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്ത് നിലപാടാണ് ഇതുപോലെയുള്ള ഭിന്നിപ്പുകളിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഒരു വര വരക്കുകയാണ്. ആദ്യം ഒരു വര വരച്ചിട്ട് പറയാണ് ഇതാണ് അള്ളാഹുവിന്റെ മാർഗം. അതായത് ഒരു അതൊന്നേ ഉള്ളൂ, അത് മനസ്സിലാക്കാനേ പാടില്ല. അല്ലാതെ ഈ വര വരച്ചിട്ട് ഇത് അള്ളാഹിന്റെ മാർഗം എന്നല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗം എന്നുള്ളത് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് ഒന്നാണ്. അതിൽ വേറെ ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ അതിൽ വേറൊരു പിന്നെ ആവശ്യത്തിനോ ഒന്നുമില്ല. അത് വളരെ വ്യക്തമാണ്, നേരെയുള്ള ഒറ്റപാതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്നത്, സ്വഹാബാക്കൾ അത് മനസ്സിലാക്കുന്നത്. ഇതാണ് നേരായ മാർഗം, അതവിടെ നേരെയുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വലത്തും ഇടത്തുമായിട്ടൊക്കെ വേറെ ഒരുപാട് വരകൾ വരച്ചിട്ട് പറയാണ്, ഹാദീ സുബുലുൻ, ഇത് മറ്റു മാർഗങ്ങളാണ്, അഥവാ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന മാർഗങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു, അലാ കുല്ലി സബീലിൻ മിൻഹാ ഷൈത്വാനുൻ യദുഉ ഇലൈ, ആ ഓരോ മാർഗത്തിന്റെയും ഓരോ പിശാചുക്കൾ ഉണ്ടാകും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ ഇൻഹിറാഫാത്തിൽ നിന്ന്, അഥവാ പിഴച്ചു പോകുന്നതിൽ നിന്ന്, വ്യതിചലിക്കുന്നതിൽ നിന്ന് മുൻപ് തന്നെ താക്കീത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ മാർഗം എന്നുള്ളത് വളരെ എളുപ്പവും നേരെയുള്ളതുമാണ്, അതല്ലാത്ത ഒന്നിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് പിശാചിന്റെ കെണിയിലേക്ക് പോയി ചാടുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. പിശാജ് എപ്പോഴും ഏത് കാലത്തും മനുഷ്യന്മാരെ തെറ്റിക്കുക അവർക്ക് ഏതിനോടാണോ താല്പര്യം എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും. അതായത് ചില ആളുകൾ ഭയങ്കര ചിന്തകന്മാരായിരിക്കും, ഭയങ്കര ചിന്തയായിരിക്കും, ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് ദീനിനെ കുറിച്ച് ചിന്തിപ്പിക്കും. ഒരു ദീനിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ചിന്തിപ്പിച്ചുകൊണ്ട് അതിനെ പിന്നെ അവരുടെ തരത്തിൽ വ്യാഖ്യാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന അവസ്ഥ. അതാണ് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും എല്ലാം പലതരത്തിൽ വ്യാഖ്യാനിച്ച് എന്നിട്ടും മതിയാകാതെ ഇൽമുൽ കലാമും ഫൽസഫയും തത്വശാസ്ത്രവും വചനശാസ്ത്രവും എല്ലാം പഠിച്ച് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അവർക്കൊരു മതി വരില്ല. പല പിഴച്ച വിഭാഗങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞ വാക്കുകൾ വളരെ അപകടം പിടിച്ചതാണ് അവർ ഓരോരുത്തരും പറഞ്ഞത്. അപ്പോ അങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ളവരെ കൊണ്ട് അതിയായി ചിന്തിപ്പിക്കും. ജഹ്മിയാക്കളെ പോലെ, മുഅ്തസിലിയാക്കളെ പോലെ അവര് സിഫാത് ഇങ്ങനെ പോലെ, അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്ക് വേണം, സ്വഹാബാക്കൾ വിശ്വസിച്ചതിന്റെ അപ്പുറത്തേക്ക്. മറ്റു ചില ആളുകൾ ഉണ്ടാവും ചിന്തിക്കാൻ വലിയ കഴിവൊന്നും ഉണ്ടാവില്ല, അവരാരെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരായിരിക്കും. അവരെ കൊണ്ട് ഏതെങ്കിലും പിഴച്ച ആളുകൾ പറയുന്നത് അന്ധമായി വിശ്വസിച്ച് അതനുസരിച്ച് ജീവിപ്പിക്കുന്ന അവസ്ഥയിലായിരിക്കും. മുഖല്ലീതീങ്ങളാക്കി മാറ്റും, ഒന്നും ചിന്തിക്കാത്ത അവസ്ഥയിലാക്കും. കർമ്മം ചെയ്യുന്നവർക്കും അങ്ങനെയാണ്. ചില ആളുകൾക്ക് ധാരാളം കർമ്മം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകും, ആവേശം ഉണ്ടാകും, അവരെ കൊണ്ട് ബിദഅത്തുകൾ ചെയ്യിപ്പിക്കും. അവർക്ക് എത്ര ചെയ്താലും മതിയാവില്ല, എത്ര കർമ്മം ചെയ്താലും മതിയാവില്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് 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 ബിദഅത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. ബിദഅത്ത് രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അളവിനേക്കാൾ വർദ്ധിക്കുന്നത്. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ഇനത്തിൽ നിന്ന് വ്യത്യസ്തപ്പെടുന്നത്. ഇതിൽ രണ്ടാമത്തേന് ഏറ്റവും ഗൗരവം. മറ്റേത് റസൂലുള്ള പഠിപ്പിച്ചെന്ന കാര്യമായിരിക്കും, പക്ഷെ റസൂലുള്ള നിശ്ചയിച്ച പരിധിയുടെ അപ്പുറത്തേക്ക് കൂടുതലായി ചെയ്യും. രണ്ടാമത്തെ റസൂലുള്ള പഠിപ്പിക്കാത്ത പുതിയ ഇനങ്ങൾ ചെയ്യും. അതവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം അവർക്ക്, അപ്പൊ അത് ശൈത്താൻ അങ്ങനെ ചെയ്യിപ്പിക്കും. ചില ആളുകൾ മടിയന്മാരായിരിക്കും, കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, അവരെ കൊണ്ട് നിർബന്ധമായതുകൂടി ചെയ്യിപ്പിക്കാതെ മടിയന്മാരാക്കി മാറ്റുന്ന അവസ്ഥയുണ്ടാവും. ഇവിടെ ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളുടെ അവസാന കാലഘട്ടത്തിൽ തന്നെ ഇതുപോലെയുള്ള പല പിഴച്ച ചിന്തകളും വാദങ്ങളും എല്ലാം ഇറങ്ങിയത്. ആദ്യം ഖവാരിജുകൾ വന്നു, അവർ പറഞ്ഞു വൻപാപം ചെയ്തവരെല്ലാം കാഫിരീങ്ങളാണ്. അത് അങ്ങനെ അവർ സ്വഹാബാക്കളെ കാഫിറാക്കി, അങ്ങനെ പലരെയും മതിക്കുകയുണ്ടായി. അവർ മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടാൻ അങ്ങനെ പല രീതിയിലുണ്ടായി. അതേസമയത്ത് മുർജിയാക്കൾ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് വന്നവർ, അവർ പറഞ്ഞു എന്ത് കർമ്മം എന്ന് പറഞ്ഞാൽ ഈമാനിനെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഒരുത്തൻ ആദ്യം ഈമാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് കർമ്മം ചെയ്താലും, വ്യഭിചരിച്ചാലും ആരെങ്കിലും കൊന്നാലും മദ്യപിച്ചാലും എല്ലാം അവന്റെ ഈമാൻ ഏറ്റവും ഉന്നതമായ ഈമാനിലായിരിക്കും. അവരങ്ങനെ പറഞ്ഞു. അതുപോലെ ഖദരിയാക്കൾ അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഖദരിയാക്കളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ ഖദർ ഇല്ല, അതില് പിന്നെ തീവ്രമായിട്ടുള്ള ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു കാര്യം സംഭവിച്ചാൽ മാത്രം അറിയുകയുള്ളൂ അതിനെക്കുറിച്ച്, അതൊരു ഇൽമു അള്ളാഹുവിന് ഇല്ല എന്ന് വരെ പറഞ്ഞു. അതേസമയത്ത് ജഹ്മിയാക്കൾ പൂർണ്ണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖദറാണ് നടക്കുന്നത്, മനുഷ്യന് യാതൊരുവിധ ഇച്ഛയുമില്ല, എല്ലാം അള്ളാഹുവിന്റെ ഖദറാണ്, മനുഷ്യനൊന്നും തീരുമാനിക്കുന്നില്ല, അങ്ങനെ പല രീതിയിൽ പഴച്ചു. ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഇബ്നു ജൗസി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ തൽബീസ് ഇബ്ലീസ് പറഞ്ഞ കിതാബിൽ 72 പിഴച്ച വിഭാഗങ്ങളുടെ പേരും അതിന്റെ എന്താണ് പിഴവ് സംഭവിച്ചതെന്ന് ഇങ്ങനെ എണ്ണി കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഒരു കണ്ടുപിടുത്തമായിരിക്കും, പൂർണ്ണമായി ശരിയായിക്കോളൊന്നുമില്ല, പക്ഷെ എന്നാലും അതിൽ ഒരു ഭൂരിഭാഗം വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരെ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അള്ളാഹുവിന്റെ മാർഗം എന്നുള്ളത് ഒന്നാണ്, എന്നാൽ പിഴച്ച മാർഗങ്ങളോ അത് ഒരുപാട് ഉണ്ടാകും. അള്ളാഹുവിന്റെ മാർഗം സിറാത്തുൽ മുസ്തഖീം ഒന്നാണ്, എന്നാൽ അതല്ലാത്ത പിഴച്ച മാർഗങ്ങൾ ഒരുപാടുണ്ടാകും. അപ്പൊ വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊണ്ട് വിശദീകരിക്കുകയും സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ മാർഗം. ഇതല്ലാത്ത രീതിയിൽ എന്ത് നന്മയായി നമുക്ക് തോന്നിയാലും, എത്ര നല്ലതായി തോന്നിയാലും, എത്ര നല്ല അഭിപ്രായമായി തോന്നിയാലും അത് പിഴച്ച മാർഗമായിരിക്കും. അതവരെത്ര എത്ര ഭംഗിയിൽ ചെയ്താലും ശരി, എത്ര ഭംഗിയുള്ള വാക്കുകളാണെങ്കിലും ശരി, സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെയല്ല ഒരാൾ ദീനിനെ മനസ്സിലാക്കുന്നത് എങ്കിൽ ആ പാത അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് എത്തിക്കുകയില്ല. അത് ഷെയ്ത്താൻ ക്ഷണിക്കുന്ന മാർഗങ്ങളായിരിക്കും. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കി ഇതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്, ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിക്കുന്ന ഖവാരിജിയത്തിന്റെ ആളുകൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ കയറിയിട്ട് നെഞ്ചിൽ കത്തി കുത്തിയിറക്കുമ്പോൾ ആദ്യത്തെ 3 കുത്ത് അവർ പറയുന്നത് എന്താ അറിയോ? അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ്. ഏകദേശം എന്റെ ഓർമ്മ ശരിയായി 9 കത്തി കൊണ്ട് 9 കുത്തുകൾ കുത്തിയിട്ട് 3 കുത്തുകൾ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് എന്നാണ് പറഞ്ഞത്. ബാക്കി 6 എണ്ണമോ? ബാക്കി 6 എണ്ണം അത് എന്റെ ഈ ബാക്കിയുള്ള പ്രശ്നങ്ങൾ കാരണത്താൽ. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ വലിയ ആയിട്ടുള്ള മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹുവിനെ മുസ്ലിം പേരുള്ള സുജൂദ് ചെയ്യുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാൾ വധിക്കുന്നത്. എത്ര ഒരു തല പിഴച്ചുപോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ദീനെന്ന ഒരു കാര്യത്തിൽ തെറ്റിപ്പോയാൽ ഉണ്ടാകുന്ന അപകടം ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ അലി റളിയല്ലാഹുവിനെ വധിച്ച വ്യക്തിയെ അലി റളിയല്ലാഹുവിന്റെ മക്കളായ ഹസൻ ഹുസൈൻ എന്നിവർ വധിക്കാൻ വേണ്ടി പോകുന്ന ആ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ചരിത്രത്തിൽ കാണാം. അവര് പിന്നെ ഖവാരിജാണ്, അദ്ദേഹത്തിനെ വഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാവ് മുറിച്ചു കളയുന്ന അദ്ദേഹത്തിന് വിഷമം. അപ്പൊ എന്താ കാര്യം ചോദിച്ചപ്പോ പറഞ്ഞു, അള്ളാഹിനെ ദിക്ര എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അള്ളാഹിനെ ദിക്ര ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനേക്കാൾ വലിയ പിഴവ് എന്താണ്? അവര് അള്ളാഹിന്റെ ഒരു വലിയനെ കൊല്ലാൻ അവർക്ക് മടിയില്ല. അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്ന അലി റളിയല്ലാഹുവിനെ കൊല്ലാൻ അവർക്ക് കൈന് സാധിച്ചു. പക്ഷെ അള്ളാഹുവിന്റെ ദിക്റിന്ന് ഒഴിവാകുമ്പോ അതിന്റെ പേരിൽ അവർ കരയുന്ന വിഷമിക്കുന്നു. അപ്പൊ ദീനിൽ നിന്ന് തെറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പല ആളുകളും ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഇബാദത്ത് ചെയ്യുക, അല്ലെങ്കിൽ കുറെ ദിക്ര് ചൊല്ലുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവുക, അതാണ് ദീൻ എന്നുള്ള ധാരണയുണ്ട് ആളുകളുടെ വേഷത്തിൽ അല്ലെങ്കിൽ ആളുകളുടെ ഇബാദത്തിൽ. ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ നിൽക്കലാണ്. അത് എത്ര കുറവാണെങ്കിലും ശരി, അതാണ് ദീൻ. അല്ലാതെ ഒന്നിന്റെയും ആധിക്യമല്ല ദീൻ. അത് ഒരുപാട് ചരിത്രത്തിൽ ഈ പിഴച്ച വിഭാഗങ്ങളുടെ ഓരോ കൂട്ടരുടെയും അബദ്ധങ്ങളും പിഴവുകളും കണ്ടാൽ നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കും. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഇൻ തനാസഅതും മിൻ ഫീ ഷൈഇൻ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ, ദീനിന്റെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസം വന്നാൽ, നമ്മുടെ ജീവിതത്തിലെല്ലാം ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ദീനിന്റെ വിഷയത്തിൽ ഒരു സംശയം വന്നാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആ കാര്യം എന്താണോ അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും അടക്കുക. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? എന്താണ് ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല, അതാണ് ഉത്തമമായിട്ടുള്ളത്. അതാണ് നമ്മൾ എന്ത് കാര്യം ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണം. അതല്ലാത്ത വിൽക്കാലക്കാരായിട്ടുള്ള ആളുകളുടെ വാക്കുകളിൽ ചെരിയും ഉണ്ടാകും തെറ്റും ഉണ്ടാകും. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ നേരായ മാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ, അതിൽ പിന്നെ ചർച്ചയില്ല. പല ആളുകളും ഇന്ന് ദീനിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, പല ആളുകൾ അവര് ശരിക്ക് അവരുടെ ഉള്ളിൽ ദീനിനോട് അടുക്കാനുള്ള മടി കാരണത്താലും, അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷണത്തിൽ അവരുടെ ഉള്ളിലുള്ളത് വെളിവാകുന്ന കാരണത്താലാണ് പല ആളുകളും പറയാ. പണ്ട് ദീനിയായിട്ട് ജീവിച്ചിരുന്ന ആളുകളായിരിക്കും, ദീനിനെ പരിഗണിച്ചിരുന്ന ആളുകളായിരിക്കും, അവര് പറയാ ഇപ്പൊ ശരിയല്ല ഇസ്ലാം. പല ആളുകൾ പല പല വിഭാഗങ്ങളായിട്ട് മാറുകയാണ്. അവര് പിന്നെ തെറ്റി പോവാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിക്കുകയാണ്. അവിടെ ഭിന്നിച്ചോ ഭിന്നിച്ചില്ലേ എന്നല്ല, അങ്ങൊന്ന് ആലോചിച്ച് നോക്കി. അവര് ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു വിഷയമാണെങ്കിൽ അവര് ഇങ്ങനെ ഭിന്നിച്ചു കഴിഞ്ഞാൽ അവർ ശരി ഏതാ കണ്ടുപിടിക്കും. അവരെ കച്ചവടത്തിന്റെ ഒരു വിഷയമാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയമാണ്, അതിൽ ഏതെങ്കിലും ഒരാളുകൾ പല പിന്നെ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ രണ്ടു മൂന്ന് ഭാഗമായി. അപ്പൊ അവന് ഏതാണ് നല്ലത് അവൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാതെ മനസ്സുണ്ടാവും. ദീനിന്റെ വിഷയമാകുമ്പോ അതോട് വേണ്ട, അതോട് ഒഴിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണമാണ്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം സിറാത്തുൽ മുസ്തഖീം ഒന്ന് മാത്രമാണ്, അതിൽ വേറൊരു സംശയമില്ല. അത് മാ ഖാല അല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ് വഫഹ്മു സ്സഹാബ, എന്താണോ സഹാബാക്കൾ മനസ്സിലാക്കിയത് അതാണ്. ഇവിടെ ഖുർആനുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേരായ മാർഗം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. അടുത്ത ഹദീസ് അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല كان ناس من أصحاب النبي صلى الله عليه وسلم يكتبون من التوراة فذكروا ذلك لرسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم صحابة البتشلاء توراتിൽ നിന്ന് എഴുതുമായിരുന്നു. توراتിൽ നിന്നുള്ള കാര്യങ്ങൾ എഴുതി രേഖപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, അറിയിച്ചു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹ്മഖൽ ഹുമഖ് ഏറ്റവും വിഡ്ഡികൾ വെച്ച് ഏറ്റവും വലിയ വിഡ്ഡിയും വഴിവെച്ചൽ വെച്ച് ഏറ്റവും പിഴവിലായനും ഖൗമുൻ റഗിബു അമ്മാ ജാ ബിഹി നബിയുഹും ഇലൈഹിം ഇലൻ നബിയിൻ ഗൈരി നബിയിഹിം റഗിബു അമ്മാ ജാ ബിഹി നബിയിഹിം, അവരുടെ നബി അവർക്ക് കൊണ്ടുവന്ന കാര്യത്തിനോട് അവർക്കൊരു വിമുഖത ഉണ്ടാവുക. എന്നിട്ട് നബിയുഹും ഇലൈഹിം ഇലൻ നബിയിൻ ഗൈറു നബിഹിം, അവരുടെ നബി അല്ലാത്ത മറ്റൊരു നബിയിലേക്ക് അവര് പോകുന്ന അവസ്ഥയുണ്ടാവുക. വൈല ഉമ്മത്തിൻ ഗൈറു ഉമ്മത്തിഹിം, അവരുടെ ഉമ്മത്തല്ലാത്ത മറ്റൊരു ഉമ്മത്തിലേക്ക് അവർ തിരിയുന്ന അവസ്ഥ. ഫുമ്മ അൻസലല്ലാഹ്, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കി, അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക അൽകിതാബ യുത്ലാ അലൈഹിം ഇന്ന ഫീ ദാലിക ലറഹ്മതൻ വദിക്റാ ലഖൗമി യുഅ്മിനൂൻ. സൂറത്തുൽ അൻകബൂത്തിലെ 51-ാമത്തെ ആയത്താണ്. അവലം യക്ഫിഹിം, അവർക്ക് മതിയായതല്ലേ. അന്ന അൻസൽന അലൈക്കൽ കിതാബ, തീർച്ചയായും നാം നിനക്ക് കിതാബ് ഇറക്കിയിരിക്കുന്നു. യുത്ലാ അലൈഹിം, അവരുടെ മേൽ പാരായണം ചെയ്യപ്പെടുന്ന. ഇന്ന ഫീ ദാലിക ലറഹ്മതൻ വദിക്റാ ലഖൗമി യുഅ്മിനൂൻ, അതിൽ തീർച്ചയായിട്ടും റഹ്മത്തുണ്ട്, കാരുണ്യമുണ്ട്, ഈമാനുള്ളവർക്ക് ഒരു ഉത്ബോധനവുമുണ്ട്. റവാഹുൽ ഇസ്മായിലിയു ഫീ മുഅ്ജമിഹി വബ്നു മർദുവി. ഈ ഹദീസിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചില ആളുകൾ, സഹാബാക്കളിൽപ്പെട്ട ചില ആളുകൾ തൗറാത്തിൽ നിന്ന് അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാമിലേക്ക് ഇറക്കിയ ജൂതന്മാരുടെ കയ്യിലുണ്ടായിരുന്ന തൗറാത്ത്, അതിൽ കടത്തുകൂട്ടുകൾ നടത്തിയിട്ടുണ്ട്. ആ തൗറാത്തിൽ നിന്ന് ചിലത് എഴുതുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന അഹ്മഖൽ ഹുമഖ്, വിഡ്ഢികളിൽ വെച്ച് ഏറ്റവും വലിയ വിഡ്ഢി. വലാലത്തിലെ ഏറ്റവും വലാലത്തിലായവൻ, ഏറ്റവും പിഴച്ചവൻ എന്നുള്ളത് ഒരാൾ അവർക്ക് അവന് നിയോഗിതനായ അവനിലേക്ക് അയക്കപ്പെട്ട റസൂലിനോടൊരു വിമുഖത, ഒരു അകൽച്ച കാണിച്ച് മറ്റൊരു റസൂലിലേക്ക് തിരിയുകയും അവന്റെ ഉമ്മത്തിൽ നിന്ന് മറ്റൊരു ഉമ്മത്തിലേക്കും തിരിയുകയും ചെയ്യുന്നവനാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുഅ്ജിസത്തായിട്ട്, നമുക്ക് മാർഗദർശനമായിട്ട്, പ്രകാശമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിനെ ഇറക്കുകയും ചെയ്തു. ഖുർആൻ ഇറങ്ങിയതോടുകൂടി മുൻകാലത്തുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം എന്താണ്, നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിധികളെല്ലാം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെന്തേ ഉള്ളൂ, വിശുദ്ധ ഖുർആനിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് മാത്രമാണ്. ഇവിടെ ചില ആളുകൾ തൗറാത്തിൽ നിന്ന് എഴുതി രേഖപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത് ഏറ്റവും വലിയൊരു വഴികേടാണ് എന്നാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല നബിയെ അയക്കുകയും ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്തിട്ട് പിന്നെ അതിനു മുമ്പുള്ള ആ മുമ്പിറങ്ങിയ കിതാബുകൾക്ക് മടങ്ങിപ്പോവുകയും അതിൽ നിന്ന് എന്തെങ്കിലും തെളിവെടുക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് വലിയ പിഴവും ഏറ്റവും വലിയ വിഡ്ഢിത്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി കേൾക്കുകയും അതിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ, അയാൾ യഹൂദിയാവട്ടെ നസ്രാനിയാവട്ടെ, റസൂലുള്ളാഹിൽ വിശ്വസിക്കാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ അവന്റെ അവസ്ഥ നരകത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, എന്റെ നഫ്സ് മുഹമ്മദിൻ നഫ്സ് ആരുടെ കയ്യിലാണോ അല്ലാഹു ആണ് സത്യം. ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ നിന്ന് ആരും എന്നെ പറ്റി കേൾക്കുന്നില്ല. അല്ലെങ്കിൽ യഹൂദിയും വലാ നസ്രാനിയും, ഒരു യഹൂദി ഇല്ല ഒരു നസ്രാനി കേൾക്കുന്നില്ല. ثم يموت, അങ്ങനെ അവൻ മരണപ്പെടുകയാണ്. വലം യുഅ്മിൻ ബില്ലദി ഉർസിൽതു ബിഹി, ഞാൻ അയക്കപ്പെട്ടതിൽ വിശ്വസിക്കാതെ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കേട്ടിട്ടുണ്ട് എന്നിട്ടും വിശ്വസിച്ചിട്ടില്ല. ഇല്ല കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ എന്താ വാദം ഉണ്ടാവൂല, ഇത് നരകാവകാശി അല്ലാതെ ആവാതെ ഉണ്ടാവുകയില്ല. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കേട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായി അള്ളാഹുവിന്റെ റസൂലാണെന്ന് കേൾക്കുകയും അത് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഏതൊരുവന്റെയും മേലെ നിർബന്ധമായിട്ടുള്ള കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കില്ല. പിന്നെ യഹൂദനാവട്ടെ, ഞങ്ങൾ മൂസാ നബിയിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ തൗറാത്ത് ഉണ്ട്, ഞങ്ങൾ ആ ദീനിൽ തന്നെ ജീവിച്ചോളാം പറയാൻ പറ്റില്ല. നസ്രാനികൾ ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇഞ്ചിയിലുണ്ട് എന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. എന്തു വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിരിക്കണം. അതാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തും അവലം യക്ഫീഹിം, അവർക്ക് മതിയായതല്ലേ അന്ന അൻസല അലൈക്കൽ കിതാബ യുത്ല അലൈഹിം, നാം നിന്റെ മേലെ ഇറക്കപ്പെട്ട അവരുടെ മേൽ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ അവർക്ക് മതിയായതല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആൻ ഇറക്കിയതിന്റെ ആ ഒരു മഹത്വം പറയുന്നത്. അത് വിട്ടിട്ട് മുൻഗാമികൾക്ക് നൽകപ്പെട്ട കിതാബുകൾ, അഥവാ തൗറാത്ത് ആവട്ടെ, ഇഞ്ചീലാവട്ടെ, സബൂർ ആവട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒന്നുകൂടി ഒരു ഹുജ്ജത്തായിട്ട്, ഒരു തെളിവായിട്ട് അത് ശരിയാണ് എന്നുള്ള നിലക്ക് ഇതെല്ലാം അള്ളാഹു എന്നുള്ളതാണ്, അപ്പൊ ഖുർആനോടൊപ്പം അതെല്ലാം വെക്കണം എന്നുള്ള നിലക്ക് പഠിക്കുകയോ, അല്ലെ പഠിക്കുകയല്ല, അത് പിന്നെ അതിൽ പകർത്തുകയോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിൽ മുഴുകുകയോ, ഖുർആനോടൊപ്പം അതും അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അതും വേദഗ്രന്ഥമാണ് എന്നിലക്ക് വിശ്വസിക്കുകയോ ചെയ്താൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ കാഫിറാവും. ഇതും അള്ളാഹിന്റേതാണ്, അതും ഇതും അള്ളാഹിന്റെ നിയമങ്ങളാണ്, ഇതും അതുപോലെ അംഗീകരിക്കണം, ഖുർആൻ പോലെ അംഗീകരിക്കണം എന്ന രീതിയിൽ വിശ്വസിച്ചാൽ അവന്റെ അവസ്ഥ കാഫിറായിരിക്കും. അത് വലിയ അപകടമാണ്. നമ്മൾ ഗൗരവത്തിൽ ഈ കാര്യം മനസ്സിലാക്കണം. കാരണം പല ആളുകളും ഇന്നത്തെ കാലത്ത് ഖുർആൻ പഠിക്കുന്നതിനേക്കാൾ മുൻപ് ഇതുപോലെയുള്ള ബൈബിളും അതുപോലുള്ള കാര്യങ്ങളും പഠിക്കണം, പിന്നെ ഒരു അറിവില്ലാതെ. സുബ്ഹാനല്ലാഹ്, നമുക്ക് നേരിട്ട് പരിചയമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, അവൻ ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് ദഅവത്ത് എന്നുള്ള പേരിൽ ബൈബിൾ പഠിച്ചു, അവസാനം അവൻ ഖാദിയാനിയായി. നഊദു ബില്ലാഹ്, അവൻ ഖാദിയാനി കാഫിറാണ്. ഖാദിയാനി വിശ്വാസത്തിലേക്ക് പോയി, അത് ബൈബിള് ഖുർആനെ കുറിച്ച് അവൻ അറിയില്ല, അവൻ ദീനിന്റെ അടിസ്ഥാനങ്ങൾ പഠിച്ചിട്ടില്ല, ബാക്കിയുള്ള വിശ്വാസങ്ങൾ പഠിച്ചിട്ടില്ല, എന്നിട്ട് ദഅവത്തിന്റെ പേരും പറഞ്ഞ് ബൈബിള് പഠിച്ചു, അങ്ങനെ അതിൽ നിന്ന് പഴച്ചു പോയിട്ട് ശുബഹത്തുകൾ കയറി ഖാദിയാനിയാകുന്ന അവസ്ഥ. ഈ കാര്യങ്ങൾ ചില പണ്ഡിതന്മാർ, പിന്നെ മുത്തമക്കിനികളായ ഇബ്നു തൈമിയ റഹിമഹുള്ള പോലെയുള്ളവർ ഇതുപോലെയുള്ള നസാറാക്കൾക്കെല്ലാം മറുപടി കൊടുക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ ഉദ്ധരിക്കാറോ പറയാറോ ഉണ്ട്. അത് ചില സമയത്ത് വളരെ വിരളമായിട്ട്, ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് യോജിച്ചതേയല്ല, അത്രയും അൽമിന്റെ ഉന്നതിയിലെത്തിയിട്ട് അവരൊരു മറുപടി പറയുന്ന നിലക്കോ ഏതെങ്കിലും നിലക്ക് മാത്രം അവരുപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് കാലത്ത് ഒരുപാട് ആളുകൾ, നഊദു ബില്ലാഹ്, അവര് പിന്നെ ഈ വേദഗ്രന്ഥങ്ങൾ പോട്ടെ, അതിനേക്കാൾ ഒരു അടിസ്ഥാനവുമില്ലാത്ത മറ്റു ചില ഗ്രന്ഥങ്ങൾ, മറ്റു ചില മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ, അതെല്ലാം പഠിക്കുന്ന അവസ്ഥ നമുക്ക് കാണാനുണ്ട്. ഖുർആനെ പറ്റി യാതൊരു പരിചയമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ, വലിയ അപകടമാണത്. അപ്പൊ ഇവിടെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ശക്തമായി, അത് വലാലത്താണ്, അത് വഴികേടാണ് എന്ന് മനസ്സിലാക്കുകയുണ്ടായി. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ഖുർആൻ തന്നെ മതിയായതാണ്. ദീനിന്റെ വിഷയത്തിൽ അവനെ ദീന് മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, അവനെ നാളെ പരലോകത്ത് വിജയിക്കാൻ ഖുർആൻ തന്നെ ധാരാളമാണ്. ഇനി ഈ ബാബിലെ അവസാനത്തെ ഹദീസാണ്. ഈ കിതാബിലെ 83-ാമത്തെ ഹദീസ് വഅൻ അബ്ദുല്ലാഹി ബിൻ സാബിത് ബിൻ ഹാരിസ അൽ-അൻസാരി റളിയല്ലാഹു അൻഹു ഖാല ദഖല ഉമർ റളിയല്ലാഹു അൻഹു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബികിതാബിൻ ഫീഹി മവാളിഉ മിനൽ തൗറാത്ത്. അബ്ദുല്ലാഹി ബിൻ സാബിത് ബിൻ ഹാരിസ അൽ-അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു കിതാബുമായി വന്നു. അതിൽ തൗറാത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ആ കിതാബിൽ. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഹാദിഹി അസബ്തുഹ മഅ റജുലിൻ മിൻ അഹ്ലിൽ കിതാബ് അഅ്റിദുഹ അലൈക, ഇത് അഹ്ലിൽ കിതാബ് പെട്ട ഒരാളുടെ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്, ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇതിൽ എന്തെങ്കിലും ദീനിയായിട്ടുള്ള വിഷയങ്ങൾ ശരി എന്തെങ്കിലും ചർച്ചക്കായിരിക്കും, ഇത് നിങ്ങൾക്ക് കാണിക്കാൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. ഫതഗയ്യറ വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഗയ്യുറൻ ശദീദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കടുത്തു, ദേഷ്യം കാരണത്താൽ ഉണ്ടാകുന്ന ശക്തമായി കടുത്തു. ഈ ഉദ്ധരിച്ച മറ്റു സഹാബി പറയാണ്, അബ്ദുല്ലാഹി ബിൻ സാബിത് ഹാരിസ് പറയാണ്, ലം അറ മിസ്ലഹു ഖത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഇത്രത്തോളം കടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഫഖാൽ അബ്ദുല്ലാഹി ബിൻ ഹാരിസ് ലി ഉമർ റളിയല്ലാഹു അൻഹുമ, അപ്പോ ഈ ഉദ്ധരിക്കുന്ന സഹാബി ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അമാ തറാ വജ്ഹ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം നീ കണ്ടില്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം നീ കണ്ടില്ലേ. ഫഖാല ഉമർ, അപ്പൊ ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു, റളീന ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ. പിന്നെ ഉമറുള്ളാഹിന് മനസ്സിലായി ഇത് തെറ്റാണ്, റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്നു. അപ്പൊ ഉമറുള്ളാഹിന് പറഞ്ഞു, റളീന ബില്ലാഹി റബ്ബ, ഞങ്ങൾ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുന്നു, വബിൽ ഇസ്ലാമി ദീന ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുന്നു, വബി മുഹമ്മദിൻ നബിയ്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി തൃപ്തിപ്പെടുന്നു, ഫസുദിയാൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ശാന്തമാകുന്ന അവസ്ഥയുണ്ടായി. വഖാല, എന്നിട്ട് പറഞ്ഞു, അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ലൗ നസല മൂസ ാണ്, എന്നിട്ട് നിങ്ങൾ മൂസ നബി അലൈഹി ഇസ്ലാമിനെ പിൻപറ്റുകയും എന്നെ ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താവും, നിങ്ങൾ വഴിപഴച്ചു പോകും. നബിമാരിൽ നിന്ന് നിങ്ങൾക്കുള്ളത് ആളാണ് ഞാൻ, ഉമ്മത്തുകളിൽ നിന്ന് എനിക്കുള്ള ഉമ്മത്താണ് നിങ്ങൾ. റവാഹു അബ്ദുർ റസാഖ് വഅബ്ന സഅദ് വൽ ഹാകിം ഫിൽകുന, അബ്ദുർ റസാഖ് ഇബ്നു സഅദ് വൽ ഹാകിം എന്നവരും ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇതും നമ്മുടെ നേരത്തെ പറഞ്ഞ അതേ ആ ഒരു സംഭവത്തിനോട് യോജിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഇവിടെയുണ്ടായത്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരാളിൽ നിന്ന് തൗറാത്തിന്റെ ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യം കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ ദീനിയായിട്ടുള്ള എന്തെങ്കിലും മസ്അലയുടെ ചർച്ചയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലായിരിക്കും. പക്ഷേ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാൻ ഇത് എന്താണ് കാര്യമെന്ന് ഇത് എടുക്കാൻ പറ്റുമെന്ന എന്തെങ്കിലും രീതിയിലായിരിക്കാം. പക്ഷേ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൊണ്ടുവന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ശക്തമായി കടുത്തു, ദേഷ്യം വരുന്ന രീതിയിൽ കടുത്തു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തെറ്റാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, മൂസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങിയിട്ട് നിങ്ങൾ മൂസാ നബിയെ പിൻപറ്റിയാൽ എന്നെ ഒഴിവാക്കിയാൽ നിങ്ങൾ പഴച്ചു പോകും. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദി, എന്നെ നഫ്സാരുടെ കയ്യിലാണോ, ലൗ അന്ന മൂസാ കാന ഹയ്യൻ മാ വസിഅഹു ഇല്ലാ അയ്യത്തബിഅനി, ഇപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന് എന്താ വഴിയുള്ളൂ, എന്നെ പിൻപറ്റുക എന്നതേ ഉള്ളൂ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഅ് റസൂലുള്ള നിയോഗിതനാവുന്നതോടുകൂടി ഇനി വേറൊന്നുമില്ല. ഇനി വേറെ ഏതെങ്കിലും നബിമാര് വന്നാലും, ഇപ്പൊ ഉദാഹരണത്തിന് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വരവുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വരവിൽ ഉലമാക്കൾ സൂചിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാം ദമസ്കസിന്റെ മസ്ജിദിലെ പടിഞ്ഞാറായ ഭാഗത്തുള്ള പിന്നെ വെള്ള മിനാരത്തിൽ ഇറങ്ങി വരുമ്പോൾ സുബഹിന്റെ സമയമായിരിക്കും. ആ സമയത്ത് ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുത്ത സമയമായിരിക്കും. രണ്ട് മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വരും, മുത്തുകൾ ചാടുന്ന തലയിൽ നിന്ന് വെള്ളം വറ്റുന്ന അവസ്ഥയിൽ. അതിന് നമസ്കാരത്തിലേക്ക് ദമസ്കസിന്റെ മസ്ജിദ് വരുമ്പോൾ ഇമാം മഹ്ദി ഇമാമിന്റെ സ്ഥാനത്ത് ഇഖാമത്ത് കൊടുത്ത സമയമാണ്, ഇമാമിന്റെ സ്ഥാനത്ത് പിന്നോട്ട് നിൽക്കും. കാരണം ഒരു റസൂലാണ് വരുന്നത്, ഇമാം നിൽക്കാൻ യോഗ്യൻ ഈസാ നബി അലൈഹി ഇസ്ലാമാണ്. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാം പറയും, നിങ്ങൾ എന്നെ ഇമാം നിൽക്കണം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇഖാമത്ത് കൊടുത്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ചിലരേക്കാൾ ചിലർക്ക് ശ്രേഷ്ഠ നൽകിയിട്ടുണ്ട്. ഈ സംഭവം വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ്, ഈ നമസ്കാരം മാത്രമാണ് ഇമാം മഹദിയുടെ പിന്നിലായിക്കൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാം നമസ്കരിക്കുക. പിന്നെ എല്ലാ നമസ്കാരത്തിലും ഇമാമത്ത് ആരാണ്? ഈസാ നബി അലൈഹി ഇസ്ലാമാണ്. ഇവിടെ ഈ നമസ്കാരം നമസ്കരിക്കുന്നത്, ഈ ഒരു ഒരു വക്ത നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളുടെ പിന്നിൽ നമസ്കരിക്കുന്നത് ഈസാ നബി അലൈഹി ഇസ്ലാം അപ്പോൾ അംഗീകരിക്കുന്ന ശറഅ ആരുടെയാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയാണ്. ഇത് മനസ്സിലാക്കി തരാനാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. ഈസാ നബി അലൈഹി ഇസ്ലാം വന്നാലും റസൂലുള്ളാഹിന്റെ ശറഅ അനുസരിച്ചിട്ടാണ് ഇവിടെ വിധി നടപ്പിലാക്കുകയും ഇവിടെ ഭരിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പൊ ഏത് നബിയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, വിശ്വസിക്കുക എന്നുള്ളതാണ് ഇനി വരാനുണ്ടെങ്കിൽ തന്നെ വഴിയുള്ളൂ. മൂസാ നബി അലൈഹി സ്വലാം വന്നാലാവട്ടെ, വേറെ ഏത് നബി വന്നാലാവട്ടെ, അങ്ങനെ ഇരിക്കെ ഇവിടെ ആളുകൾ കൈകടത്തിക്കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞ തൗറാത്തിനെ അതിൽ നിന്നെടുത്ത് ദീനിന്റെ എന്തെങ്കിലും മസ്അലയുടെ ചർച്ചത്തിനോ ചർച്ചകൾക്കോ, വേറെ ഫിഖ്ഹി ആയിട്ട് വേറൊരു ചർച്ചയുണ്ട് ശറഅ്ഉൻ ഖബ്ലന എന്ന് പറഞ്ഞിട്ട്, ഉസൂലുൽ ഫിഖ്ഹിൽ ചില മസ്അലകൾക്ക് ഹദീസുകൾ തെളിവ് കിട്ടിയിട്ടില്ല എങ്കിൽ മുൻകാലക്കാരുടെ ശറഅ എടുക്കുന്ന ഉസൂലുൽ ഫിഖ്ഹിൽ ഒരു ചർച്ചയുണ്ട്, അതല്ല നമ്മൾ പറയുന്നത്. അവരുടെ കിതാബുകളെ ഒരു പ്രമാണമായി അംഗീകരിക്കുന്ന അവസ്ഥയിൽ അത് എടുക്കുകയോ അത് പഠിക്കുകയോ ഖുർആനോടൊപ്പം ഇതും ഒരു കിതാബാണ് എന്ന നിലക്ക് പരിഗണിക്കുകയോ ചെയ്താൽ വലിയ വഴിപ്പിഴവിലാണ് അവരെത്തുക. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിലും സ്വീകരിക്കുക എന്നുള്ളതും ഉൾക്കൊള്ളുക എന്നുള്ളതും മാത്രമാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. ഇവിടെയും മറ്റു നേരത്തെ വന്ന ഹദീസിലെ ആയത്ത് തന്നെ നമുക്ക് മതിയായതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കിതാബുകളെ ഖുർആനോടൊപ്പം ചേർത്തി വെക്കുന്ന ഒരു അവസ്ഥ കണ്ടാൽ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് സർവമത സത്യവാദം എന്നെല്ലാം പറഞ്ഞിട്ട് ചില ആളുകളെ വീട്ടിൽ പോയാൽ കാണാൻ സാധിക്കും. ഖുർആനിന്റെ ഒരു പരിഭാഷ ഉണ്ടാവും, അതിന്റെ അപ്പുറത്ത് ഒരു ബൈബിളിന്റെ പുസ്തകം ഉണ്ടാവും, അതിന്റെ അപ്പുറത്ത് ഒരു പിന്നെ ഭഗവത്ഗീത അല്ലെങ്കിൽ മഹാഭാരതം അങ്ങനത്തെ ഒരു കിതാബും ഉണ്ടാകും. എന്നിട്ട് ആ ഇതെല്ലാം പഠിക്കേണ്ടതാണ് ആ രീതിയിൽ ഒരുമിച്ച് വെക്കുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ചിന്തകന്മാരുടെയാണ്, വലിയ ചിന്ത ഇല്ലാത്ത ശവത്തിന്റെ ആളുകൾ തുമ്പ വേണ്ട പറഞ്ഞിട്ട് എല്ലാം ഒഴിവാക്കും. ചിന്തകന്മാർ ഇതെല്ലാം വേണം, ഇതെല്ലാം ശരിയാണ് എന്നുള്ള നിലക്ക് അതിനെ സൂചിപ്പിക്കുന്ന അവസ്ഥ. മറ്റു ചിലർ നാം മുമ്പേ പറയുന്നത് പോലെ പിന്നെ കാവ്യ വസ്ത്രം ധരിച്ച് ഓരോ സ്വാമിമാർ ഖുർആനെ എടുത്ത് പറയുന്നത് കാണുമ്പോൾ മുസ്ലിമീങ്ങൾ അവരെ പിന്നാലെ കൂടും, മുസ്ലിമീങ്ങൾ അവർ പറയുന്ന ദീനെ കേൾക്കാൻ ഒപ്പം കൂടും. അത് പിന്നെ ഏതെങ്കിലും മറ്റുള്ള ഒരു നസ്രാനി ആവട്ടെ അല്ലെങ്കിൽ വേറെ മതക്കാരാവട്ടെ, അവര് അള്ളാഹിന്റെ റസൂലിനെ പറ്റി നല്ലത് പറഞ്ഞാൽ, ഖുർആനെ പറ്റി നല്ലത് പറഞ്ഞാൽ, ചില ആളുകൾ തൗഹീദിന്റെ ആളുകൾ പോലും ഏതെങ്കിലും ഒരു കാഫിർ ഖുർആനെ പറ്റി നല്ലത് പറയുന്നത് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആനെ പറ്റി മനസ്സിലാക്കുക പറഞ്ഞാൽ എന്താ? ഖുർആന്റെ ഖുർആൻ നല്ലത് പറയലാണോ? അല്ല, അതേ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതിനെ അംഗീകരിക്കാതെ അതിന്റെ എല്ലാ അടിസ്ഥാനങ്ങളെയും നിഷേധിക്കുന്ന ആളുകൾ ദീനിനെ പറ്റിയോ റസൂലുള്ളാഹിനെ പറ്റിയോ ഖുർആനെ പറ്റിയോ നല്ലത് പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ വേറെ ഉദ്ദേശമാണ്, വ്യക്തമല്ലേ? അവരുടെ ഉള്ളിലുള്ള ഉദ്ദേശം ഇസ്ലാമിനെ സേവിക്കണമെന്ന് ഇസ്ലാം വളരണം എന്നാണോ? അല്ല, ഇവര് പറയുന്നത് കേട്ട് യഥാർത്ഥ ദീനിൽ നിന്ന് ആളുകൾ തെറ്റണം എന്നാണ്. ഈ സാധുക്കളായ ആളുകൾ ഇവര് ദീനിനോടൊരു ഹുബുണ്ടായിരിക്കും ചിലപ്പോ, ആ ഇവരൊക്കെ നമ്മുടെ റസൂലിനെ പറ്റി നല്ലത് പറയാണല്ലോ, ദീനിനെ പറ്റി നല്ലത് പറയാണല്ലോ, ഖുറാനെ പറ്റി നല്ലത് പറയാണല്ലോ, എന്നിട്ട് അത് എടുക്കുന്ന അവസ്ഥ വലിയ അപകടമാണത്. ഇവിടെ മുൻകാലക്കാർ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കി എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടാവും, എന്തില്? തൗറാത്തിൽ ഇഞ്ചിയിലൊക്കെ ആളുകൾ കൈകടത്തിയിട്ടുണ്ടെങ്കിലും അതുപോലും ഖുറാനോടൊപ്പം പരിഗണിക്കുന്ന ഒരവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി എതിർത്തിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോൾ അല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഇതേക്കാൾ അപകടമായിരിക്കും. നമുക്ക് ഖുർആൻ തന്നെ മതിയായതാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ അവലം യക്ഫിഹിം, അവർക്ക് മതിയായതല്ലേ, അന്ന അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം, അവരുടെ മേലെ പാരായണം ചെയ്യപ്പെടുന്ന നിനക്ക് ഇറക്കപ്പെട്ട കിതാബ് ഖുർആൻ. കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞതുപോലെ എത്ര പാരായണം ചെയ്താലും മതിയാവുക? അതിന്റെ അത്ഭുതം എപ്പോഴാണ് അവസാനിക്കുക? അതിനെത്ര പഠിച്ചാലാണ് അവസാനിക്കുക? അതുകൊണ്ട് അതിലുള്ള പഠനവും അതിനെക്കുറിച്ചുള്ള ചർച്ചയിലും കൂടുതൽ വളരേണ്ടതുണ്ട്. ദഅവത്തിന്റെ പേരിൽ ഖുർആനെ കുറിച്ച് പഠിക്കാതെ, ഹദീസിനെ കുറിച്ച് പഠിക്കാതെ, ദീനിന്റെ ഉസൂലുകൾ അറിയാതെ വലിയ നിരക്ക് പിന്നെ മറ്റുള്ള കിതാബുകൾ ഉദ്ധരണികൾ കാണാതെ പഠിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ, അവരോട് നമുക്ക് പറയാനുള്ളത് വലിയ അപകടമാണത്. അതല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. വലിയ വലിയ പണ്ഡിതന്മാർ ചില മറുപടി കൊടുക്കുന്നിടത്ത് ഉദ്ധരിച്ചിണ്ട് എന്നുള്ളത് അതിനൊരു തെളിവല്ല. അത് എപ്പോഴും ഏതൊരു സാധാരണക്കാർ ഉപയോഗിക്കാൻ തെളിവല്ല. നമ്മുടെ നാട്ടിൽ കാണാം ഇത് പഠിക്കാൻ വേണ്ടി മാത്രം മുസ്ലിമീങ്ങൾ ഓരോ പിന്നെ കോഴ്സ് വെക്കുന്നത്. ഇത് മറ്റുള്ളവരുടെ കിതാബുകൾ മാത്രം പഠിക്കാനായിട്ട് വലിയ അപകടമാണത്. അതുകൊണ്ട് ഖുർആനിനെ കുറിച്ചുള്ള പഠനത്തിലേക്കും അതിൻ്റെ ചർച്ചകളിലേക്കുമാണ് നാം കൂടുതൽ മുഴുകേണ്ടത്. നമുക്ക് ഇത് തന്നെ മതിയായതാണ്. മറ്റുള്ള കാര്യങ്ങൾ പിന്നെ ഇതിനോടൊപ്പം സമമാക്കുന്ന ഒരവസ്ഥയിൽ ഒരാൾക്ക് രണ്ട് കിതാബുണ്ട് നിലക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിൽ അവൻ വിശ്വസിച്ചാൽ, അവനെ കാഫിറായി പരിഗണിക്കുന്ന അവസ്ഥയിലായിരിക്കും ഖുർആനിലുള്ള വിശ്വാസം തന്നെ പിഴച്ചതായിരിക്കും. അപ്പൊ ഈ ബാബിലുള്ള ഹദീസുകൾ ഇവിടെ അവസാനിച്ചു. അള്ളാഹുവിന്റെ കിതാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള, വസീയത്തുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകൾ. അടുത്ത ബാബ്, ബാബു ഹുഖൂഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹക്കുകൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അടുത്ത ബാബിൽ വരുന്നത് ഇൻഷാല്ലാ. നമുക്ക് അടുത്ത ദർസിൽ അത് ആരംഭിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക്. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.